ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. ജയപ്രതീക്ഷയുമായി സ്ഥാനാർത്ഥികൾ. ഇസ്രയേലിനെതിരെ പ്രത്യാക്രമണം തുടർന്ന് ഇറാൻ ആശങ്കയറിയിച്ച് ലോക നേതാക്കൾ. ഇറാൻ ഇസ്രയേൽ സംഘർഷം നയതന്ത്ര ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ഇറാൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിലക്കയറ്റം തടയുന്നതിനുള്ള വിപണി ഇടപെടലുകൾക്കായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 100 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന്റെ 1-ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ വോട്ടും തുടർന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടും എണ്ണം. വോട്ടെണ്ണലിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി. സ്ഥലത്ത് കേന്ദ്രസേനയുടെയും പോലീസിന്റെയും ത്രിതല സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 19 നടന്ന വോട്ടെടുപ്പിൽ 75.27% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. LDFന്റെ എം സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDAയുടെ മോഹൻ ജോർജ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ തുടങ്ങി 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭാഷണം നടത്തി. സംഘർഷങ്ങളിൽ ആശങ്ക അറിയിച്ചതായും നിലവിലെ സ്ഥിതിഗതികൾ വിശദമായി ചർച്ച ചെയ്തെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ സംഘർഷം ലഘൂകരിക്കണമെന്നും പ്രാദേശിക സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പുനഃസ്ഥാപിക്കണമെന്നും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിൽ ഇറാൻ പ്രത്യാക്രമണം നടത്തി. ഹൈഫ ഉൾപ്പെടെ ഇസ്രയേലിലെ നിരവധി പ്രദേശങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. ഇറാനിലെ ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിലാണ് US വ്യോമാക്രമണം നടത്തിയത്. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സഹകരണത്തോടെ അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരക്ഷി. ആക്രമണങ്ങൾക്ക് കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. അതേസമയം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കി. നയതന്ത്ര മാർഗത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ സൈനിക ആക്രമണങ്ങളിൽ ആശങ്കയറിയിച്ച് ലോക നേതാക്കൾ. മേഖലയിൽ വലിയ സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ സംയമനം പാലിക്കാനും നയതന്ത്ര ചർച്ചകളിലേക്ക് തിരിയാനും ലോക നേതാക്കൾ ആഹ്വാനം ചെയ്തു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തേണ്ടതുണ്ടെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പറഞ്ഞു. പ്രശ്നത്തിന് രാഷ്ട്രീയ പരിഹാരം തേടാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് സൌദി അറേബ്യ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു. സംഘർഷം തുടർന്നാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അന്താരാഷ്ട്ര നിയമത്തിന്റെയും UN ചാർട്ടറിന്റെയും ഗുരുതര ലംഘനമാണ് US നടത്തിയതെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു. അതേസമയം ഇറാനിലെ സാഹചര്യം കണക്കിലെടുത്ത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നാളെ അടിയന്തര യോഗം ചേരും. പഹൽഗാമിൽ ആക്രമണം നടത്തിയ തീവ്രവാദികൾക്ക് സഹായം നൽകിയ 2 പേർ പിടിയിൽ. ബെഡ്കോട്ട് സ്വദേശി പർവേസ് അഹമ്മദ് ജോത്തർ, പഹൽഗാമിലെ ഹിൽ പാർക്ക് സ്വദേശി ബഷീർ അഹമ്മദ് ജോത്തർ എന്നിവരെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ ഉൾപ്പെട്ട 3 ആയുധധാരികളായ തീവ്രവാദികളുടെ വിവരങ്ങൾ ഇവരിൽ നിന്ന് ലഭിച്ചതായി NIA പറഞ്ഞു. മാലിന്യത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് പാലക്കാട് കഞ്ചിക്കോട്ട് ഈ വർഷം ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും. പദ്ധതിയുടെ 60% ജോലികളും ഇതിനകം പൂർത്തീകരിച്ചതായി മന്ത്രി MP രാജേഷ് അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
150 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പ്ലാന്റിൽ ജില്ലയിലെ 7 നഗരസഭകളിലെയും 22 ഗ്രാമപഞ്ചായത്തുകളിലെയും മാലിന്യം സംസ്കരിക്കും. പ്രതിദിനം 200 ടൺ ജൈവ അജൈവ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് പ്ലാന്റിനുണ്ടാവുക. ഇതുപയോഗിച്ച് കംപ്രസ്ഡ് ബയോഗ്യാസ് ഉൽപാദനമാണ് ഇവിടെ പ്രധാനമായും നടക്കുക. കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ 11.5 ഏക്കർ സ്ഥലത്ത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് പദ്ധതിയായാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത്. പ്ലാന്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആശങ്കകളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം കളക്ട്രേറ്റിൽ വിളിച്ചു ചേർത്ത തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗത്തിൽ മന്ത്രി MP രാജേഷ് പറഞ്ഞു.
സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 335 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന് ധനകമ്മീഷൻ ശുപാർശയിലുള്ള ഗ്രാന്റാണ് അനുവദിച്ചത്. വിലക്കയറ്റം തടയുന്നതിനുള്ള വിപണി ഇടപെടലുകൾക്കായി സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 100 കോടി രൂപ അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു. ജലാശയങ്ങളിൽ വീണുള്ള അപകടങ്ങൾ തടയുന്നതിന് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി കൊല്ലം ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ സംഘടിപ്പിച്ച ജില്ലാതല ജൂനിയർ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൊല്ലം ലാൽ ബഹാദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലെ സ്വിമ്മിംഗ് പൂളിന്റെ നിർമ്മാണം പുനരാരംഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കഴിഞ്ഞ മാർച്ചിൽ നടന്ന ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ മൂല്യനിർണ്ണയം, സൂക്ഷ്മ പരിശോധന എന്നിവയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം പോർട്ടലിൽ ഫലം ലഭ്യമാണ്. ഇറ്റിൽ കൈറ്റ്സ് നോഡൽ ഓഫീസർമാരുടെ തിരുവനന്തപുരം ജില്ലാതല ശില്പശാല പൂർത്തിയായി. ഈ അധ്യയന വർഷം 10ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും നിർമ്മിത ബുദ്ധി റോബോട്ടിക് പഠനം ഉറപ്പാക്കുമെന്ന് കൈറ്റ് CEO കെ അൻവർ സാദത്ത് പറഞ്ഞു. ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ശില്പശാലയിൽ ചർച്ചയായി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട നഗരത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കുടിവെള്ളം മുടങ്ങിയിട്ട് 2 മാസത്തിലേറെയായെങ്കിലും ഇതുവരെ പരിഹാരങ്ങളായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
പത്തനംതിട്ട നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന 11ാം നഗരസഭാ വാർഡിന്റെ ഭാഗമായ BSNL ഓഫീസ് മുതൽ SP ഓഫീസ് വരെയുള്ള 1 കിലോമീറ്റർ പ്രദേശത്ത് 2 മാസത്തിലേറെയായി കുടിവെള്ളം കിട്ടാക്കനിയാണ്. സർക്കാർ സ്ഥാപനങ്ങളടക്കം നിരവധി വാണിജ്യ സ്ഥാപനങ്ങളും വീടുകളും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് കഴിഞ്ഞ April 17 മുതൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്തിയിട്ടില്ല. സ്ത്രീകൾ ഉൾപ്പെടെ ധാരാളം പേർ ജോലി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും പുറത്തുനിന്നും വലിയ വില നൽകി ജലം എത്തിക്കുകയാണിപ്പോൾ ചെയ്തുവരുന്നത്. ഫണ്ടിന്റെ അപര്യാപ്തത കാരണമാണ് നിർമ്മാണം നടക്കാത്തതെന്ന് അധികൃതർ പറയുന്നുണ്ട്.
ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന്റെ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇംഗ്ലണ്ട് 6 വിക്കറ്റ് നഷ്ടത്തിൽ 350 റൺസ് എന്ന നിലയിലാണ്. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 3 വിക്കറ്റിന് 209 റൺസ് എടുത്തിരുന്നു. ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് 471 റൺസിനാണ് അവസാനിച്ചത്. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ നാളെ ഒളിമ്പിക് റൺ നടത്തും. മയക്കുമരുന്നിനു പകരം കായികം എന്ന സന്ദേശവുമായാണ് കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഒളിമ്പിക് റൺ ആരംഭിക്കും. തൃശൂർ ജില്ലയിലെ അതിരപ്പള്ളി വാഴച്ചാലിൽ വനം വകുപ്പിന്റെ ട്രക്കിംഗ് സംഘത്തിന് നേരെ കാട്ടാന ആക്രമണം. ഒരാൾക്ക് പരിക്കേറ്റു. വാച്ചറും ഫോറസ്റ്റ് ഗാർഡും ഉൾപ്പെടെ 7 പേർ അടങ്ങുന്ന സംഘത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇടുക്കി മറയൂരിലെ ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടാന പടയപ്പ. ഇന്ന് രാവിലെ വാഗുവര, ലക്കം, ന്യൂ ഡിവിഷനിലെ ലയങ്ങളിലും തേയിലത്തോട്ടങ്ങളിലും പടയപ്പയെത്തി. ലയത്തോട് ചേർന്ന് തൊഴുത്തിൽ പശുവിന് തീറ്റയ്ക്കായി വെച്ചിരുന്ന പുല്ല് കാട്ടാന ഭക്ഷിച്ചു. INSV തരിണി പായ്വഞ്ചിയിൽ 8 മാസത്തെ സഞ്ചാരം പൂർത്തിയാക്കി തിരികെയെത്തിയ നാവികസേന ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽനയെ ആദരിച്ചു. കോഴിക്കോട് പറമ്പിൽ കടവിലുള്ള ദിൽനയുടെ വീട്ടിലെത്തിയാണ് ജില്ലയിലെ സൈനികരുടെയും വിമുക്ത ഭടന്മാരുടെയും കൂട്ടായ്മയായ കാലിക്കറ്റ് ഡിഫൻസ് ട്രസ്റ്റ് ആൻഡ് കെയർ അംഗങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. ജയപ്രതീക്ഷയുമായി സ്ഥാനാർത്ഥികൾ. ഇസ്രയേലിനെതിരെ പ്രത്യാക്രമണം തുടർന്ന് ഇറാൻ. ആശങ്കയറിയിച്ച് ലോക നേതാക്കൾ. ഇറാൻ ഇസ്രായേൽ സംഘർഷം നയതന്ത്ര ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ഇറാൻ പ്രസിഡന്റിനോട് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിലക്കയറ്റം തടയുന്നതിനുള്ള വിപണി ഇടപെടലുകൾക്കായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 100 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന്റെ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.